بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ഹജ്ജിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ലക്ഷ്യങ്ങളും എന്താണ് എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ജുമായിൽ ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചത്. ഹജ്ജിന് പോകാത്തവർക്ക് അതിനൊരു പ്രേരണയായിക്കൊണ്ടും ഇത്തവണ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഹജ്ജിൻ്റെ ഉപകാരങ്ങൾ പരിപൂർണമായി നേടുന്നതിനു വേണ്ടിയാണ് നമ്മൾ ചില കാര്യങ്ങൾ ആ വിഷയകമായി സൂചിപ്പിച്ചത്. ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളായി അതിൽ നിന്നൊരു മുസ്ലിം നേടിയെടുക്കേണ്ട പാഠങ്ങളായി മറ്റു ചില കാര്യങ്ങൾ കൂടി പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തഖ്വയുള്ളവരാവുക, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൗഹീദുള്ളവരാവുക എന്നീ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ ഹജ്ജിന്റെ ഏറ്റവും ഗൗരവകരമായ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതോടൊപ്പം പണ്ഡിതന്മാർ അവർ സൂചിപ്പിച്ചു, ഹജ്ജിനുള്ള പ്രധാനപ്പെട്ട മറ്റു ചില ലക്ഷ്യങ്ങളിൽ മൂന്നാമതായി അവരിൽ ചിലർ എണ്ണി, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്റുള്ളവരായിരിക്കുക എന്നത് ഹജ്ജിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്റുള്ളവരായി തീരാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ നമസ്കാരം നിലനിർത്തണം, ലിദിക്രി, എനിക്ക് ദിക്റെടുക്കുന്നതിനു വേണ്ടി. ഇപ്രകാരം തന്നെയാണ് നോമ്പാകട്ടെ, സകാത്താകട്ടെ, മറ്റ് ഇസ്ലാമിലെ അനവധി ഇബാദത്തുകളാകട്ടെ, ഇതെല്ലാം അല്ലാഹു നിശ്ചയിച്ചതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അവന് ദിക്റുള്ളവരായി തീരുക എന്നതാണ്. ഹജ്ജിന്റെ വിഷയത്തിലും ഇപ്രകാരം ദിക്ർ ചൊല്ലണമെന്ന കാര്യം പ്രത്യേകം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫൈദാ അഫൽതും മിൻ അറഫാതിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശഅരിൽ ഹറാം. നിങ്ങൾ അറഫയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് ദിക്ർ ചൊല്ലണം, ഇൻദൽ മശഅരിൽ ഹറാം, ഹറമിന്റെ പ്രദേശങ്ങളിലെ അതിന്റെ അടയാളങ്ങളിൽ. വദ്കുറൂഹു കമാ ഹദാകും, അവൻ നിങ്ങൾക്ക് വഴിതെളിച്ചു തന്നതുപോലെ, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതുപോലെ, നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ അവൻ അവനു വേണ്ടി നിങ്ങൾ ദിക്ർ ചൊല്ലേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ആയത്തിൽ ഹജ്ജിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യാതൂക റിജാലൻ വഅലാ കുല്ലി ദാമിർ. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നീ ജനങ്ങൾക്കിടയിൽ ഹജ്ജിനുള്ള വിളിയാളം, അതിനുള്ള വിളംബരം നീ പ്രഖ്യാപിക്കുക. യാതൂക റിജാലൻ വഅലാ കുല്ലി ദാമിരിൻ, കാൽനടയായും വാഹനങ്ങൾക്കും ഇത കേറിയും അവർ ഹജ്ജിനെത്തട്ടെ. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂരത്തുള്ള വടികളിൽ നിന്നും കൂട്ടം കൂട്ടമായി ഹജ്ജിനവർ പുറപ്പെടട്ടെ. എന്നിട്ട് ആ ഹജ്ജിന്റെ കാരണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയഷ്ഹദു മനാഫി അലഹും വയദ്കുറു ഇസ്മല്ലാഹ്. രണ്ട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. ലിയഷ്ഹദു മനാഫി അലഹും, ഹജ്ജിൽ നിന്ന് ലഭിക്കുന്ന അവർക്ക് ലഭിക്കുന്ന ഉപകാരങ്ങൾ അവർക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ഹജ്ജ് അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. ലിയഷ്ഹദു മനാഫി അലഹും, അവർക്ക് ഹജ്ജിലൂടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഉപകാരങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുഫസ്സിറുകൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ദുനിയാവിലും ആഖിറത്തിലും ഹജ്ജ് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഉപകാരങ്ങളാണ്. ദുനിയാവിൽ അവർക്ക് ലഭിക്കുന്ന ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ കച്ചവടവും, അതുപോലെ തന്നെ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന ലാഭവും വരുമാനവും ഒക്കെയാണ്. ആഖിറത്തിലെ ഉപകാരമാകട്ടെ ഹജ്ജ് ചെയ്യുന്നവർക്കുള്ളതാണ്. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലവും സ്വർഗവുമുണ്ട്. രണ്ടാമത്തെ കാരണമായി അല്ലാഹു പറഞ്ഞു, വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്. രണ്ടാമത്തെ കാര്യം അവർ ഹജ്ജിന് വരുന്നത് വയദ്കുറു ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം അവർ ദിക്ർ ചൊല്ലുന്നതിന് വേണ്ടിയാണ്. ഫീ അയ്യാമിൻ മഅലൂമാത്, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ. ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു റളിയല്ലാഹു അൻഹുമ, അയ്യാമുൽ മഅലൂമാത് എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അഷർ മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. നോക്കൂ, നിങ്ങൾ ഹജ്ജിന്റെ കാരണങ്ങളിൽ ഒന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുകയാണ്, ലിയദ്കുറു ഇസ്മല്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ വേണ്ടിയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടി മനോഹരമായി പറഞ്ഞു, ഫഇദാ ഖദൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് ദിക്ർ ചൊല്ലണം. കദിക്രികും ആബാഅകും, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദിക്ർ ചൊല്ലിയതുപോലെ. ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ പ്രബലമായ ഒരു വിശദീകരണം, നിങ്ങളുടെ പിതാക്കന്മാരെ ചെറുപ്രായത്തിൽ നിങ്ങൾ അവരുടെ പേര് ആവർത്തിച്ചു പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ അല്ലാഹുവിന് ദിക്ർ ചൊല്ലണം. ചെറിയ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവർ സംസാരം ആരംഭിക്കുമ്പോൾ ആദ്യം പറയുക ഉമ്മയുടെയോ വാപ്പയുടെയോ പേരായിരിക്കും. അതവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്രകാരം ചെറിയ കുട്ടികൾ അവരുടെ നാവിൽ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾ അല്ലാഹുവിന് ദിക്ർ ചൊല്ലണം. ഔ അശദ്ദ ദിക്റ, അതല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി, അതിനേക്കാൾ ഊക്കോടുകൂടി നിങ്ങൾ അല്ലാഹുവിന് ദിക്ർ ചൊല്ലണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, إنما جعل الطواف بالبيت وبالصفا والمروة ورمي الجمار لإقامة ذكر الله عز وجل. عائشة رضي الله عنها പറയുന്ന, إنما جعل الطواف, طواف നിശ്ചയിക്കപ്പെട്ടது, والصفا والمروة, صفയുടെയും മർവയുടെയും ഇടയിലുള്ള നടത്തം നിശ്ചയിക്കപ്പെട്ടது, ورمي الجمار, അതുപോലെ തന്നെ ജംറയിലെ കല്ലേറ് നിശ്ചയിക്കപ്പെട്ടത്, ഇന്നമാ ലിഇഖാമതി ദിക്റില്ലാ, അല്ലാഹുവിനുള്ള ദിക്ർ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് അവയെല്ലാം നിശ്ചയിക്കപ്പെട്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിൽ ചില ദുർബലതകളുണ്ട്. മാത്രമല്ല, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അയ്യുൽ ജിഹാദി അഅ്ദമു അജ്റാ, അല്ലാഹുവിന്റെ റസൂലെ ഏറ്റവും മഹത്തരമായ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ജിഹാദ് ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റാ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലപ്പെട്ട ജിഹാദ് ഏതാണോ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ്. അയാൾ വീണ്ടും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നോമ്പുകാരൻ ആരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റാ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലുന്നവനാണ്. അങ്ങനെ സഹാബികൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അവർ നമസ്കാരത്തെക്കുറിച്ച്, സലാത്തിനെ കുറിച്ച് ചോദിച്ചു, സകാത്തിനെ കുറിച്ച് ചോദിച്ചു, ഹജ്ജിനെ കുറിച്ചും അവർ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റാ, ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ദിക്ർ എടുത്തവർക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജ് എന്നാൽ കേവലം ശരീരാവയവങ്ങളുടെ ഉണങ്ങിയ പ്രവർത്തനമല്ല, മറിച്ച് മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ദിക്റുകൾ, അവയെ നനയ്ക്കുമ്പോൾ മാത്രമാണ് ഹജ്ജിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ള പറഞ്ഞതുപോലെ, ലാ തസാലു ലിസാനുക റത്ബൻ അൻ ദിക്റില്ലാ, നിന്റെ നാവ് ഒരിക്കലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് വരണ്ടു പോകാതിരിക്കട്ടെ എന്ന് റസൂലുള്ള അറിയിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഹജ്ജ് യഥാർത്ഥത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന്റെ കാരണങ്ങളിൽ, ഹജ്ജിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ഈമാൻ വർദ്ധിക്കുക എന്നത്. ഇതിനൊക്കെ ഹജ്ജ് കാരണമാകും. അതുകൊണ്ട് സാധിക്കാവുന്നവർ, ഇത്തവണയും കഴിയാത്തവർ അടുത്ത തവണ ഹജ്ജിനു വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്, അതിന്റെ ഫലങ്ങളിൽ പെട്ടതാണ് ഈമാൻ വർദ്ധിക്കുക എന്നത് ഹജ്ജിലൂടെ ലഭിക്കുന്നുണ്ട്. എത്ര എത്ര ആളുകളാണ് ഹജ്ജിന് പോയതിന് ശേഷം അവരുടെ എത്രയെത്ര പ്രാർത്ഥനകളാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്, എത്ര എത്ര ആളുകളാണ് അവരുടെ തിന്മയുള്ള ജീവിതത്തിൽ നിന്ന് നന്മയിലേക്ക് വന്നത്, എത്രയെത്ര നല്ല മനുഷ്യന്മാരാണ് അവരുടെ നന്മ വർദ്ധിപ്പിച്ചത്, എത്ര ആളുകളുടെ പ്രാർത്ഥനയും ഈമാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ച് നൽകിയത്. റസൂലുള്ള പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചിരുന്നു അത്. അവിടുന്ന് പറഞ്ഞു, അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫ്ദുല്ലാ, ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ അവർ അല്ലാഹുവിന്റെ യാത്രാ സംഘമാണ്. ഇൻദഅഹു അജബഹും, അവർ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. വഇൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും, അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവർക്ക് അല്ലാഹു മഗ്ഫറത്ത് നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന് പോകുന്നവരാണെങ്കിൽ അവരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ, ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ ഒരു ഏട്, പുതിയ ഒരു പേജ് നിങ്ങൾ തുറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജിന് പോകുന്നവർ അക്കാര്യത്തെക്കുറിച്ച് ഗൌരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഹജ്ജിനു മാത്രമല്ല ഈ പ്രത്യേകതയുള്ളത്. നമസ്കാരം ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമായ ആരാധനയാണ്, നോമ്പ് ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമായ ആരാധനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമക്ക് ശേഷം എടുത്തു പറഞ്ഞ കാര്യമാണ് നമസ്കാരം. നമസ്കാരത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നസ്സലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നമസ്കാരം തിന്മകളിൽ നിന്നും, മ്ലേച്ഛ വൃത്തികളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും ഒരു മനുഷ്യനെ തടയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമസ്കാരത്തിന്റെ കാര്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമാണത്. അതും നമുക്ക് ഈ ഫലങ്ങൾ നൽകേണ്ടതുണ്ട്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഹജ്ജ് വരട്ടെ അപ്പോൾ നന്നാകാമെന്നാണ്. സഹോദര, ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം. ദിവസവുമുള്ള അഞ്ചു വക്തിലെ നമസ്കാരങ്ങൾ നിന്നെ നന്നാക്കുന്നില്ലെങ്കിൽ, നിന്നെ തിന്മകളിൽ നിന്ന് അകറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് സഹോദര ഹജ്ജിനെ നിന്നെ മാറ്റാൻ സാധിക്കുക? അതുകൊണ്ട് നമസ്കാരത്തിന് അതിന്റെ പരിഗണന നൽകേണ്ടതുണ്ട്. നോമ്പിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞില്ലേ, ഫഇന്നഹു ലാ ഇദ്ല ലഹു, നോമ്പിന് തുല്യം വെക്കാൻ അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ കാണാം. അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠതയുള്ള ആരാധനകൾ അനേകമുണ്ട്, ഇബാദത്തുകൾ അനേകമുണ്ട്. അവയുടെ ഫലങ്ങൾ നേടിയെടുക്കാൻ ഓരോ വിശ്വാസിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾക്ക്, റസൂലുള്ളാഹിയുടെ കൽപ്പനകൾക്ക് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുക എന്നതിന്റെ ഏറ്റവും മനോഹരമായ അടയാളമുള്ള പ്രവൃത്തിയാണ് ഇബാദത്താണ് ഹജ്ജ് എന്നത്. റസൂലുള്ളാഹി ഹജ്ജിന്റെ സന്ദർഭത്തിൽ അവിടുത്തെ വാഹനത്തിന് മേൽ കയറിയിരുന്ന റസൂലുള്ളാഹി പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചെടുക്കണം, എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ രീതികൾ, അതിന്റെ ഇബാദത്തുകൾ, അതിന്റെ രൂപം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. പലപ്പോഴും മറ്റു പല ഇബാദത്തുകളിലും റസൂലുള്ളാഹിയുടെ സുന്നത്ത് എന്താണ് എന്ന് ശ്രദ്ധിക്കാത്ത പല ആളുകളും ഹജ്ജിന് പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹിയുടെ സുന്നത്ത് എന്താണ് എന്ന് ഗൗരവത്തിൽ അന്വേഷിക്കുന്നത് കാണാൻ സാധിക്കും. ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ കാൽ വെക്കുമ്പോഴും ഓരോ സ്ഥലത്തേക്ക് ഒരു ദിക്ർ ചൊല്ലുന്നതിന് മുന്നേ, ഒരു കാര്യം അവൻ ചെയ്യുന്നതിന് മുന്നേ 1000 തവണ അവൻ അറിവുള്ളവരോട് ചോദിക്കും, ഇപ്രകാരം തന്നെയാണോ ചെയ്യേണ്ടത് എന്ന്. പക്ഷെ അതേ ആൾ തന്നെ നമസ്കാരത്തിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ ചെയ്തേക്കാം, നോമ്പിൽ അവന് ഇഷ്ടമുള്ളത് അവന് ഇബാദത്തായി തോന്നിയാൽ അവൻ ചെയ്തേക്കാം, പക്ഷെ ഹജ്ജിൽ അവൻ ചെയ്യില്ല. എന്തുകൊണ്ടാണ് സഹോദര വിവേചനമുള്ളത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇബാദത്തുകളെ പരസ്പരം വേർതിരിക്കുന്നത്? എല്ലാ ഇബാദത്തുകളിലും ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബാദത്തുകളുടെ വിഷയത്തിലുള്ള അടിസ്ഥാനം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ ഹുർമ, ഇബാദത്തുകളിലുള്ള അടിസ്ഥാനം എല്ലാ ഇബാദത്തും ഹറാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതുവരെ. ഇബാദത്തെല്ലാം ഹറാമാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതുവരെ. സുബ്ഹ് നമസ്കാരത്തിന് 2 റക്അത്തേ പാടുള്ളൂ, 3rd റക്അത്ത് കൂട്ടിച്ചേർക്കുക എന്നത് ഹറാമാണ്. ഇപ്രകാരമാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന്റെ കാര്യത്തിൽ ഇത്തിബാഉ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് നമ്മൾ എത്ര ഗൗരവത്തിൽ പാലിക്കുന്നുണ്ടോ ആ പാലിക്കൽ മറ്റ് ഇബാദത്തുകളിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജറുൽ അസ്വദിനെ ചുംബിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, യാ ഹജർ, ഹേ കല്ലേ, എനിക്ക് തീർച്ചയായും അറിയാം നീ കേവലം ഒരു കല്ല് മാത്രമാണ്. നീ ഒരു ഉപകാരവും ചെയ്യുകയില്ല, ഒരു ഉപദ്രവവും നിനക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. റസൂലുള്ള നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരിക്കലും നിന്നെ ചുംബിക്കില്ലായിരുന്നു. നോക്കൂ സഹോദര, അനേകം പാഠങ്ങൾ ഇതിലുണ്ട്. ഷിർക്കിന്റെ വടികൾ, അതിന്റെ വേരുകൾ ആ വാക്കുകളിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു തകർത്ത് കളഞ്ഞു, ആ വാക്കുകളിലൂടെ അദ്ദേഹം പിഴുതെറിഞ്ഞു കളഞ്ഞു. മാത്രമല്ല മറ്റൊരു പാഠം കൂടി അതിലുണ്ട്. ഇബാദത്തുകൾ അവയിൽ ബുദ്ധി അന്വേഷിക്കുന്നവർ, യുക്തി തേടുന്നവർ, അവരെന്തിനാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത്? കേവലം ഒരു കല്ലാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ, അവിടുന്ന് എന്ത് കൽപ്പിച്ചോ, സംഅൻ വതാഅതൻ, കേൾക്കുക അനുസരിക്കുക, ഇതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്ന് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ ഹജ്ജിന്റെ സന്ദർഭത്തിൽ തവാഫ് ചെയ്യുന്നു, നമ്മൾ അള്ളാഹുവിന്റെ ബൈത്തിന്, അള്ളാഹുവിന്റെ ഭവനത്തെ നമ്മൾ തവാഫ് ചെയ്യുന്നു. വല്ല ബുദ്ധിയും നിങ്ങൾക്കതിൽ കാണാനുണ്ടോ? വല്ല യുക്തിയും നിങ്ങൾക്കതിൽ കാണാനുണ്ടോ? 7 എണ്ണമായി എന്തുകൊണ്ടത് ക്ലിപ്തപ്പെടുത്തപ്പെട്ടു? അനേകം ഇബാദത്തുകൾ, ജംറയിലുള്ള കല്ലേറ്, സഫാ മർവക്കിടയിലുള്ള നടത്തം, യുക്തിയുടെ എന്തെങ്കിലും അടയാളങ്ങൾ. നമ്മൾ പറയാറുള്ളത് പോലെ എല്ലാ കാര്യങ്ങളും ബുദ്ധിക്ക് യോജിച്ചാൽ മാത്രമേ ഞാൻ എടുക്കൂ എന്ന് പറയാറുള്ളത് പോലെ, ചില ആളുകൾ പറയാറുള്ളത് പോലെ, ഇതിൽ വല്ല യുക്തിയും കാണാനുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തുകളുടെ വിഷയത്തിൽ അസ്മഉ വത്താഅ, കേൾക്കുക അനുസരിക്കുക എന്നതാണ് ശരിയായ നിലപാട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ഹജ്ജിലൂടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇത്തിബാ, അവന്റെ ഇബാദത്തുകളിലെ വർദ്ധനവ് ഹജ്ജിലൂടെ അവൻ കൊണ്ടുവരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, മാ അഫ്ളലുൽ ഹജ്ജ്, അള്ളാഹുവിന്റെ റസൂലെ, ഹജ്ജുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഹദീസാണിത്. ഒരിക്കൽ ഒരാൾ റസൂലുള്ളയോട് ചോദിക്കണമേ, അഫ്ളുൽ ഹജ്ജ്, ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും മനോഹരമായ, ഏറ്റവും ആഴത്തിൽ ആശയഗർഭമായ വാക്കുകൾ പറയാൻ കഴിവുള്ളയാളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അൽ ഹജ്ജ് വസ്സജ്ജ്, മാ അഫ്ളുൽ ഹജ്ജ്? ഖാൽ അൽ ഹജ്ജ് വസ്സജ്ജ്, ഹജ്ജുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന ചോദ്യത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഹജ്ജു ബിൽ ഐൻ, ഐനു കൊണ്ടാണ് അത് ഉച്ചരിക്കേണ്ടത്. അൽ ഹജ്ജു വസ്സജ്ജ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ തൽബിയത്ത് ഉയരത്തിൽ ഉച്ചത്തിൽ പറയുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുക. ഏറ്റവും ഉച്ചത്തിൽ തൽബിയത്ത് പറഞ്ഞവൻ ആരാണോ, വസ്സജ്ജു, സജ്ജ് എന്ന് പറഞ്ഞാൽ ബലിമൃഗത്തെ അറുക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേര് ചൊല്ലി അള്ളാഹുവിനു വേണ്ടി ബലിയറുക്കുക, ബലിമൃഗത്തെ അറുക്കുക എന്നതിനാണ് സജ്ജ് എന്ന് പറയുക. റസൂലുള്ള പറഞ്ഞ ഏറ്റവും ഉയരത്തിൽ തൽബിയത്ത് ചൊല്ലപ്പെട്ട ഏറ്റവും നല്ല മൃഗത്തെ അറുക്കപ്പെട്ട, ഏറ്റവും നല്ല ബലിമൃഗത്തെ അറുക്കപ്പെട്ട ഹജ്ജ് ഏതാണോ അതാണ് ഏറ്റവും അഫ്ളായ ഹജ്ജ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇബാദത്തുകളിലെ വർദ്ധനവ്, അതിലുള്ള ശക്തമായ മത്സരം ഹജ്ജിന്റെ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സായിബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, പല ആളുകളും കേൾക്കാത്ത സഹാബിയാണ് അദ്ദേഹം, അസ്സായിബുൽ അൻസാരി, അദ്ദേഹം പറയുന്നു, റസൂലുള്ള പറഞ്ഞു, അതാനി ജിബ്രീൽ, ജിബ്രീൽ എന്റെ അരികിൽ വന്നു, ഫഅമറനി അൻ ആമുറ അസ്ഹാബി വമൻ മഈ അൻ യർഫഉ അസ്വാതഹും ബിത്തൽബിയ, എന്നിട്ട് അദ്ദേഹം എന്നോട് കൽപ്പിച്ചു എന്റെ ഒപ്പമുള്ള ആളുകൾ, എന്റെ അസ്ഹാബുകൾ, എന്റെ സഹാബികൾ അവരോട് തൽബിയത്തിന്റെ ശബ്ദമുയർത്താൻ കൽപ്പിക്കണമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് ആവശ്യപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങൾ, ഇതിലൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളിലൊക്കെ, ഇബാദത്തുകളിൽ മുസ്ലിം മത്സരിക്കേണ്ടതുണ്ട് എന്ന പാഠം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹജ്ജിന്റെ തൽബിയത്ത് ചൊല്ലുമ്പോൾ ഉച്ചത്തിൽ അത് ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് നമസ്കാരത്തിന്റെ കാര്യവും. നമസ്കാരത്തിന്റെ തഅമീൻ, غير المغضوب عليهم ولا الضال اهدنا الصراط المستقيم صراط الذين انعمت عليهم എന്ന് തുടങ്ങുന്ന ആയത്ത് ചൊല്ലി കഴിഞ്ഞാൽ, അതിൽ നിന്ന് ഇമാം അവസാനിച്ചു കഴിഞ്ഞാൽ, فاذا امن الامام فامنوا, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക എന്ന് റസൂലുള്ള പറഞ്ഞു. സഹാബികളുടെ തഅമീൻ എങ്ങനെയായിരുന്നു? അവർ പറയാറുണ്ടായിരുന്നു, ഞങ്ങളുടെ പള്ളി അതിന്റെ ഭിത്തികൾ കുലുങ്ങാറുണ്ടായിരുന്നു ഞങ്ങളുടെ തഅമീനിന്റെ ശബ്ദം കാരണത്താൽ, അതിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കാരണത്താൽ ഞങ്ങളുടെ ഭിത്തി കുലുങ്ങാറുണ്ടായിരുന്നു എന്ന് സഹാബികൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിലെ ഈ പാഠങ്ങളൊക്കെ നമുക്കുണ്ട്. അനേകം ഇബാദത്തുകളിലുള്ള മത്സരം, ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, അള്ളാഹു പറഞ്ഞില്ലേ സ്വർഗത്തിന്റെ കാര്യത്തിൽ, ഫലിയതനാഫസ്, അതിലവർ തനാഫുസ് കാണിക്കട്ടെ, അതിലവർ മത്സരം കാണിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അഖൂലു ഖൗലി ഹാദ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി വമൻ വാലാ إلى يوم نلقاه أما بعد ഹജ്ജിന്റെ ലക്ഷ്യങ്ങളിൽ ചിലതായി, പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഇതോടൊപ്പം തന്നെ ഹജ്ജ് ഒരു മനുഷ്യന് ചരിത്രത്തിലെ പ്രവാചകന്മാരുടെ അനേകം ഓർമ്മകൾ ഹജ്ജ് ഒരു മനുഷ്യന് നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, മറ്റു പല ഇബാദത്തുകൾക്കും ലഭിക്കാത്ത ഒരു പ്രത്യേകതയാണ് ഹജ്ജിലൂടെ ലഭിക്കുന്നത്. ഇത് നേടിയെടുക്കാൻ നമ്മളിൽ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. കഴിയാവുന്നവർ, സമ്പത്തുള്ളവർ, പ്രയാസമില്ലാത്തവർ, അവർ ഹജ്ജിനു വേണ്ടി ഗൗരവത്തിൽ തന്നെ ശ്രമം ആരംഭിക്കേണ്ടതുണ്ട്. അടുത്ത തവണയുള്ള ഹജ്ജെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹജ്ജ് നിങ്ങൾക്ക് നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു നന്മയിൽപ്പെട്ടതാണ്, നന്മകളിൽപ്പെട്ടതാണ്. പ്രവാചകന്മാർ മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ റസൂലുകൾ അവരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ് അവരുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തുകൂടിയാണ് നിങ്ങൾ ഇബാദത്തുകൾ ചെയ്ത് മുന്നേറുന്നത്. ഉദാഹരണത്തിന് മിനയുടെ അടുത്തുള്ള മസ്ജിദുൽ ഖൈഫ് അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലാ ഫീ മസ്ജിദിൽ ഖൈഫി 70 നബിയൻ. മസ്ജിദുൽ ഖൈഫിൽ 70 അമ്പിയാക്കന്മാർ നമസ്കരിച്ചിട്ടുണ്ട്. 70 റസൂലുകൾ അല്ലെങ്കിൽ 70 നബിമാർ മസ്ജിദുൽ ഖൈഫിൽ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നോക്കൂ, പ്രവാചകന്മാർ അവർ നടന്നുപോയ വഴികളിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഹജ്ജിന്റെ ഓരോ ഇബാദത്തുകളിലും ഇപ്രകാരം അനേകം ഓർമ്മകളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ബൈത്ത്, അവന്റെ കഅബ. അതിനെ നീ തവാഫ് ചെയ്യുമ്പോൾ രണ്ട് പ്രവാചകന്മാരുടെ ഓർമ്മകൾ നിന്റെ മനസ്സിലേക്ക് വരും. അവരെക്കുറിച്ച് ഖുർആനിൽ പറയപ്പെട്ട ആയത്തുകൾ നിന്റെ മനസ്സിലേക്ക് വരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബിയുമാണത്. അലൈഹിമസ്സലാത്തു വസ്സലാം ആ രണ്ട് പ്രവാചകന്മാരുടെയും ഓർമ്മകൾ നിന്റെ മനസ്സിലേക്ക് തീർച്ചയായും വരും. അവരാണ് കഅബയുടെ നിർമ്മാണത്തിൽ വലിയ പങ്കുവഹിച്ചവരാണ്, അതല്ലെങ്കിൽ അതിന്റെ അടിത്തറയിൽ നിന്നത് പടുത്തുയർത്തിയവരാണ് ആ രണ്ട് പ്രവാചകന്മാർ. അവരാകട്ടെ ഈ ഉമ്മത്തിന്റെ, ഈ മില്ലത്തിന്റെ നേതാക്കന്മാരാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. നീ ഇബ്രാഹീമിന്റെ മില്ലത്ത്, അദ്ദേഹത്തിന്റെ മാർഗത്തെ പിൻപറ്റുക. ഹനീഫൻ, അദ്ദേഹം ഹനീഫായിരുന്നു. ആ പദത്തിൽ പോലും നമുക്ക് പാഠങ്ങളുണ്ട്. ഹനീഫ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു നടക്കുന്നവനാണ്, ഒരിത്തിരി മുടന്തുള്ളവനാണ് ഹനീഫ് എന്ന് പറയുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൗഹീദിലേക്ക് ചെരിഞ്ഞു നടന്നവനായിരുന്നു. ആ ചെരിവ് ഒരിക്കലും ഷിർക്കിന്റെ ഭാഗത്തേക്ക് അദ്ദേഹത്തിന് ചെറിയൊരു ചെരിവ് പോലും ഉണ്ടായില്ല. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വലതുഭാഗത്തേക്കാണ് അവൻ ചെരിയുന്നതെങ്കിൽ ഇടതുഭാഗവുമായി അവന് തീരെ ബന്ധമുണ്ടാവില്ല. അവിടേക്ക് അവൻ തീർത്തും പോകുന്നുപോലുമില്ല. അപ്രകാരമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം തൗഹീദിലേക്ക് ഹനീഫായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനല്ലായിരുന്നു. ആ ഇബ്രാഹിം നബിയുടെ ആദർശം നിന്നെ കഅബയുടെ ഭിത്തികൾ നിന്നെ ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ തവാഫിൽ നിന്ന് നീ വിട പറയുകയും ജംസമിന്റെ വെള്ളം നീ കുടിക്കുകയും ചെയ്താൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയായിരുന്ന തവക്കുലിന്റെ അത്ഭുതപ്പെടുത്തുന്ന രൂപമായിരുന്ന ഹാജറിനെ നിനക്ക് ഓർമ്മ വരും. അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ജീവിതത്തിലെ ഏടുകൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്ന ചരിത്രങ്ങൾ നിന്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെ ജംറയിലെ കല്ലേറ് അത് നിർവഹിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നിന്റെ മുന്നിലുണ്ട്. അദ്ദേഹം അറഫയിൽ നിൽക്കുന്ന, അറഫയിൽ നിന്ന് പുറപ്പെട്ട സന്ദർഭത്തിൽ പിശാച്, ഷൈത്താൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പലതവണ പ്രത്യക്ഷപ്പെട്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം കല്ലെറിഞ്ഞു, പിശാചിന് നേരെ കല്ലെറിഞ്ഞു. അങ്ങനെ പിശാച് അദ്ദേഹത്തിന്റെ കല്ലേറുകൾ കൊണ്ട് അവൻ പ്രയാസപ്പെട്ട ആ ചരിത്രത്തിന്റെ ഓർമ്മയാണ് ജംറയിൽ കല്ലെറിയുമ്പോൾ നിന്റെ മനസ്സിൽ വരുന്നത്. എന്നാൽ ചില ആളുകൾ വിശ്വസിക്കുന്നത് പോലെ ഇപ്പോ നിങ്ങളുടെ കല്ലേറൊന്നും ഷെയ്ത്താൻ കൊള്ളുന്നില്ല, അതൊരു ഖുറാഫാത്താണ്. കാരണം ചില ആളുകൾ കാണാം ചെരുപ്പ് കൊടുത്തെറിയുന്നത് കാണാം, അതല്ലെങ്കിൽ വലിയ കല്ല് വലിയ ഭാരമുള്ള കല്ലെടുത്തെറിയുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇതേപോലെ വലിയ കല്ല് കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇതാണ് യഥാർത്ഥത്തിൽ ഉലുവ് എന്ന് പറഞ്ഞാൽ, ദീനിൽ അതിരു കവിയുക എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ചെറിയ ചലൽ കല്ലുകൾ അതാണ് നീ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതെടുത്ത് ജംറയിൽ കല്ലെറിഞ്ഞ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിന്റെ ബലിമൃഗത്തെ നീ ഇറക്കുമ്പോൾ അത് നാട്ടിലുള്ളവർക്കും ബാധകമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അത്ഭുതകരമായ സംഭവം നിന്റെ മനസ്സിലുണ്ട്. തന്റെ മകനെ അറക്കണമെന്ന് അദ്ദേഹത്തിന് സ്വപ്നം കണ്ട ഇബ്രാഹിം നബി സ്വപ്നം കണ്ട ചരിത്രവും മറ്റു കാര്യങ്ങളും എല്ലാവർക്കും പരിചിതമാണ്. ഇങ്ങനെ അനേകം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഇബാദത്തുകൾ ഹജ്ജിൽ ധാരാളമുണ്ട്. ഇവയൊക്കെ നിന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം നീ ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യമാണ് മുശ്രിക്കുകളോട് എതിരാവുക എന്നത്. മുശ്രിക്കുകളുടെ ആചാരങ്ങളോടും അവരുടെ ഇബാദത്തുകളോടും എതിരാകുക എന്നത് ഹജ്ജിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തൽബിയത്ത്. മുശ്രിക്കുകൾ ഉപയോഗിച്ചിരുന്ന തൽബിയത്തിന് നേർവിപരീതമാണത്. മുശ്രിക്കുകളുടെ തൽബിയത്ത് ശിർക്ക് നിറഞ്ഞു നിന്നിരുന്നതായിരുന്നെങ്കിൽ ഇസ്ലാമിന്റെ തൽബിയത്ത് തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ മുസ്ദലിഫയിൽ നിന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷമായിരുന്നു പുറപ്പെട്ടിരുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എതിരാവുകയും അവിടുന്ന് സൂര്യൻ ഉദിച്ച് കുറച്ചത് മേലോട്ട് ഉയർന്നതിന് ശേഷമാണ് മുസ്ദലിഫയിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെട്ടിരുന്നത്. ഇങ്ങനെ അനേകം ഇബാദത്തുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളോടെതിരായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിൽ പറഞ്ഞു, അല കുല്ലു ഷൈഇൻ മിൻ അംറിൽ ജാഹിലിയത്തി തഹ്ത ഖദമി മൗദൂഉൻ, ജാഹിലിയത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതാ എന്റെ കാൽക്കീഴിൽ എന്ന് നെരിഞ്ഞമർന്നിരിക്കുന്നു. ഇന്നേക്ക് ശേഷം ജാഹിലിയത്ത് ഇവിടെ അവസാനിക്കുകയാണ് എന്ന് റസൂലുള്ള പ്രഖ്യാപിച്ച സന്ദർഭം ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിലാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ അനേകം ഫവായിദുകൾ, അനേകം മഖാസിദുകൾ, ലക്ഷ്യങ്ങൾ ഹജ്ജിന്റെ പിന്നിലുള്ളതായി ഏതൊരു ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇവയൊക്കെ നേടിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹജ്ജിന് സാധിക്കുന്നവർ എത്രയും വേഗം ഹജ്ജിന് മുന്നോട്ടു പോകാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. കാരണം അനേകം പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇബാദത്താണ് ഹജ്ജ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രായമില്ലാത്ത ആളുകൾ ശ്രദ്ധിക്കണമെന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം, മറിച്ച് പ്രായമുള്ള ആളുകൾ, കുറച്ച് വയസ്സ് കടന്നുപോയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് 40 വയസ്സിന് മേലോട്ട് കടന്നുപോയിട്ടുള്ള ആളുകൾ ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ, അവർക്കതിന് സാധിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഹജ്ജിനു വേണ്ടി എത്രയും വേഗം അവർ ധൃതി കൂട്ടേണ്ടതുണ്ട്. കാരണം പണ്ഡിതന്മാർ പറയുന്നത് കാണാം, 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അയാളുടെ തൗബ പുതുക്കേണ്ടതുണ്ട്. അയാളുടെ തൗബ പുതുക്കേണ്ട സമയമാണ് 40 വയസ്സ് കഴിഞ്ഞാൽ. കാരണം ഒരു മനുഷ്യൻ, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇബ്നു കസീർ റഹിമഹുള്ളാ അദ്ദേഹത്തെ പോലെ പല മുഫസ്സറുകളും പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് കാണാം, 40 വയസ്സിലൊരു മനുഷ്യൻ ഏതൊരവസ്ഥയിലാണോ നിലകൊള്ളുന്നത് ആ അവസ്ഥയിലായിരിക്കും ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അയാളുടെ മരണമുണ്ടാവുക. അതുകൊണ്ടൊരാൾ അയാളുടെ ഈ പ്രായപരിധി എത്തിക്കഴിഞ്ഞാൽ, നര അയാളുടെ മുടിയിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ കാത്തു നിൽക്കാതിരിക്കട്ടെ. അയാൾ ഹജ്ജിന് ധൃതിയിൽ പുറപ്പെടേണ്ടതുണ്ട് എന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വല്ലാഹുൽ മുവഫിഖ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.